ഏതു വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏത് മനുഷ്യൻ കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ? സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു, കർത്താവാകട്ടെ തന്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തി മഹത്വം ആർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു, എന്നാൽ അവരിൽ ആരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും. ബുദ്ധിമാന് അതിൽ പരാതിയില്ല. കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത്. പട്ടിണി കിടക്കുമ്പോൾ അന്തസ് നടിക്കരുത്. അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങറ്റം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം. മകനെ വിനയം കൊണ്ട് മഹത്വമാർജിക്കുക. നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ തന്നെ ദ്രോഹിക്കുന്നതിനെ ആര് നീതീകരിക്കും? തന്നെ തന്നെ അവഹേളിക്കുന്നതിനെ ആര് ബഹുമാനിക്കും? ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു, ധനവാൻ ധനത്താലും. ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം? സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം? ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അഴകിനെ അമിത വില കൽപ്പിക്കരുത്. അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത്, എന്നാൽ അത് ഉത്പാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം. വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത്. എന്തെന്നാൽ കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ്. കിരീടധാരികൾ തറപറ്റുന്നു, ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു. എത്രയോ മന്നന്മാർ അപമാനിതരായിട്ടുണ്ട്, എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കുമ്പിൾ നീട്ടിയിട്ടുണ്ട്. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസന. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത്. മകനെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങൾ ഏറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട്. അവരുടെ നേട്ടം, ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്ന് അവൻ പറയുന്നു. എല്ലാം വിടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക. വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ചുന്നതിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിനെ ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്ത് ആപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു. ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവർത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ വളർത്താൻ ഒരു കനൽ മതി. രക്തച്ചൊരിച്ചിലിന് അവസരം പാർത്തിരിക്കുകയാണ് ഭാവി. നീചനെ സൂക്ഷിക്കുക. അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്റെ മേൽമായാത്ത കറ പുരട്ടും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്ത്രാതാവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവമായ കർത്താവേ, എന്റെ ദൃഷ്ടികൾ ഔദ്ധ്യം നിറഞ്ഞതാകരുത്. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഫോഗാസറ്റിയോ എന്നെ കീഴടക്കാതിരിക്കത്രേ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവേ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. ഭാവിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവന ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കളുസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു തരം ശപഥമുണ്ട്. യാക്കോവിന്റെ സന്തതിയുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തന്മാവിൽ നിന്നകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകിയില്ല. അസഭ്യഭാഷണം ശീലിക്കരുത്. അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിധിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദന ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണമായി നശിപ്പിക്കുന്നതുവരെ അതടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാപ്പവും മധുരിക്കുന്നു. മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവൻ അത് അറിഞ്ഞിരുന്നു, സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗര വീതിയിൽ വെച്ച് ശിക്ഷിക്കപ്പെടും, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്തിന് നിന്റെ നിയമം ലംഘിച്ചു, ഭർത്താവിനെ വഞ്ചിച്ചു വേശ്യ ആവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും, അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരു പിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്, അവളുടെ അപകീർത്തി മായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് മധുരമോ ആയി മറ്റുന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തന്റെ ജനത്തിന്റെ മധ്യത്തിൽ അവൾ മഹത്വം ആർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ അവൾ വായി തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന്റെ മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞു പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു, മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമസങ്കേതം അന്വേഷിച്ചു, ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിന്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എന്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചെന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രായേലിൽ നിന്റെ അവകാശം. കാലം ആരംഭിക്കുന്നതിന് മുമ്പേ അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബാനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഉലുമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്ങം പോലെ സുഗന്ധതൈലം പോലെ ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുമ്പശ ചന്ദനം കുങ്കുമം ദേവാലയത്തിലെ കുന്തിരുക്കം എന്നിവ പോലെ ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേലമരം പോലെ ഞാൻ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വം മനോഹാരിത എന്നറിഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എന്റെ മുകളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമൃദ്ധ ഫലങ്ങളാണ്. എന്നെ സ്മരിക്കുന്ന തേനേക്കാളും എന്നെ സ്വന്തമാക്കുന്ന തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ ഭുജിക്കുന്നവന്റെ വിശപ്പ് ശമിക്കയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാപം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ വിജിതനാവുകയില്ല. എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പീശോൻ നദി പോലെയും ആദ്യ ഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ യോർദാൻ പോലെയും അതവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരിവഴുക്കും കാലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യൻ അവളെ പൂർണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തേക്കാൾ സൂക്ഷ്മവും പ്രബോധനം അഗാധത്തേക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി. ഞാൻ നിന്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാ എന്റെ തോട് നദിയായി എന്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എന്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും. അതിന്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും. ഞാൻ ഇനിയും എന്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. മൂന്ന് തരക്കാരെ എന്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷം ഉളവാക്കുന്നു. ഗർവിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധ വ്യഭിചാരി. യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്തു നേടാൻ കഴിയും? നരചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സതുപദേശവും എത്ര ആകർഷകമാണ്. വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം. അനുഭവ സമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. 9 ചിന്തകൾ കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. 10 ഞാൻ പറയാം. മക്കളിൽ ആനന്ദിക്കുന്നവൻ ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ. ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, തന്നെക്കാൾ താഴ്ന്നവനെ ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ. വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. 3 കാര്യങ്ങൾ എനിക്ക് ഭയമാണ്. 4 എന്നെ നടുക്കുന്നു. നഗരത്തിൽ പരന്ന അപകീർത്തി, ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ചുള്ള വിസ്താരം, വ്യാജ സാക്ഷ്യം ഇവ മരണത്തേക്കാൾ ഭയാനകമാണ്. നിസ്സാര ലാഭത്തിന് വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. കുശവന്റെ പാത്രങ്ങൾ ചൂളയിലെന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും. ഒരുവിന്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത്. അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം. നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും. മഹനീയ അങ്കി പോലെ അത് ധരിക്കുക. പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു. പാപം പാവിയെ കാത്തിരിക്കുന്നു. ദൈവഭക്തന്റെ വിവേകം സുദൃഢമാണ്. മൂടനെ ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു. മൂടനെ വിട്ടൊഴിയാൻ നോക്കുക. ബുദ്ധിമാനെ വിട്ടുപോകരുത്. ഫോഷന്റെ സംസാരം നിന്ദ്യവും അവന്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ്. ആണയിടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷമുണ്ടാവുന്നു. അവരുടെ കലഹം കേൾക്കുന്നവൻ ചെവി പൊത്തുന്നു. അഹങ്കാരികളുടെ മത്സരം രക്തച്ചൊരിച്ചിലിനിടയാക്കുന്നു. അവരുടെ ദൂഷണം കർണകഠോരമാണ്. രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്തത നഷ്ടപ്പെടുന്നു. അവന് ആപ്തമിത്രം ഉണ്ടാവുകയില്ല. സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്തത പാലിക്കുകയും ചെയ്യുക. നീ അവന്റെ രഹസ്യം വെളിപ്പെടുത്താനിടയായാൽ അവനോട് കൂടെ നടക്കരുത്. എന്തെന്നാ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലെ നീ അയക്കാരന്റെ സൗഹൃദം നശിപ്പിച്ചു. കയ്യിലിരുന്ന പക്ഷിയെ തുറന്നു വിടുന്നത് പോലെ നീ അയൽക്കാരനെ അകറ്റി അവനെ വീണ്ടും കിട്ടുകയില്ല. പിന്തുടരാനാകാത്ത വിധം അവൻ അകന്നിരിക്കുന്നു. വലയിൽ നിന്ന് മാനെന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. മുറിവാണെങ്കിൽ വെച്ചുകെട്ടാം. ദൂഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട്. രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷിക്കുകയില്ല. കണ്ണു ചിമ്മുന്നവൻ തിന്മ നനയ്ക്കുന്നു. അവനെ തടയാൻ ആർക്കും കഴിയയില്ല. നീ കേൾക്കെ അവൻ മധുരമായി സംസാരിക്കും. നിന്റെ വാക്കുകളെ അവൻ ശ്ലാഘിക്കും. എന്നാൽ പിന്നീട് അവൻ സ്വരം മാറ്റും. നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ കൊടുക്കും. ഞാൻ വെറുക്കുന്ന പലതുമുണ്ട്. എന്നാൽ ഒന്നും അവന് തുല്യമല്ല. ഭർത്താവ് പോലും അവനെ വെറുക്കും. നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തന്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത്. ചതിപ്രയോഗം ചുറ്റും മുറിപ്പെടുത്തുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ വെച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും. താൻ ചെയ്ത തിന്മ തന്റെ മേൽ തന്നെ പതിക്കും. അത് എവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും. മരണത്തിനു മുമ്പ് വേദന അവനെ വിഴുങ്ങും. കോപവും ക്രോധവും മ്ലേച്ഛമാണ്. അവയെപ്പോഴും ദുഷ്ടനോടുകൂടെയുണ്ട്. മാരിക്കുമോർ 63-ാം സങ്കീർത്തനം. ദൈവമേ, നീ എന്റെ ദൈവാധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്തെ എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിനെ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായ് സന്തോഷമുള്ള ആദരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചെറുകന്മേ ഞാൻ ഘോഷിച്ചാൽ നിൽക്കുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവരെ വാളിന്റെ ശക്തി കേൾപ്പിക്കും. കുറുനരികൾക്ക് അവരിരയായിത്തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും ഫോഷ്ക്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. ദൈവമേ, എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. ദുഷ്കർമ്മിയുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിൽ ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറിച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് ചെയ്യേണ്ടതിനെ അവർ കയ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ ഇടുകളുകയും ചെയ്യുന്നു. ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു. ഒളിച്ചു കണിവെക്കുവാൻ തമ്മിൽ പറഞ്ഞൊക്കുന്നു. നമ്മെ ആർ കാണുമെന്ന് അവർ പറയുന്ന അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. നമുക്ക് ഒരു സൂക്ഷ്മസൂത്രം സാധിച്ചുപോയി എന്ന് പറയുന്നു. ഓരോരുത്തന്റെ അന്തരംഗവും ഹൃദയവും അഗാധം തന്നെ. എന്നാൽ ദൈവം അവരെയും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടറി വീഴുവാനിടയാകും. അവരെ കാണുന്നവരൊക്കെ തലവൊലുക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തി പ്രസ്താവിക്കും, അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും. നീതിമാൻ യഹോവയിലാനിച്ച് അവനെ ശരണമാക്കും, ഹൃദയപരമാർത്ഥികൾ എല്ലാവരും പുകഴും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണോ പാറിക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി. ആദിവന്ദനം നീക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് പശ്ചാത്തലത്തിന്റെ നേതൃത്വത്തിൽ നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രഭാതം വളരെ അത്ഭുതകരമായി നമ്മളെ നടത്തുകയും ശ്രേഷ്ഠമായ സുശ്രൂഷയുടെ ഭാഗമാകാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് മഹത്വപ്പെടുത്താം. ദൈവസന്നിധിയില് ഞാനും നിങ്ങളും ഒന്നും വിശുദ്ധരല്ലെങ്കിലും നമ്മുടെ കുറവുകൾ ഓർക്കാതെ നമ്മളെ ചേർത്ത് പിടിക്കുകയും അനുനിമിഷം ലോകം അതിൻ്റെതായ പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും അനവധി സമ്മാനിക്കുമ്പോഴും ഇടറി വീഴാതെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിച്ചു പാടാം. ഈ ശുശ്രൂഷ തുടക്കമിടുകയും ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകം വന്ന മാമനച്ചൻ, വന്ന വി സി വർഗീസച്ചൻ, ഐസക് വി പ്രകാശച്ചൻ, ബിജോയിയച്ചൻ, ദൂരെയും ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന വൈദിക ശ്രേഷ്ഠരെയൊക്കെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ചിക്കാഗോ സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട ജോബി ജോബിയച്ചൻ, തോമസ് മാത്യു അച്ഛൻ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി എപ്പോഴും ഇതിന് വേണ്ട കൈത്താലങ്ങളും സഹായങ്ങളും ഒക്കെ നൽകുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും ആദരവോട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സ്നേഹത്തോട് സമർപ്പിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും നമ്മുടെ ആത്മ ശരീര മനസ്സുകളെ കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ സുപരിചിതമായ 158-ാമത്തെ ഗീതം. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്ന ഗീതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ മുന്നോട്ട് പോകാം. സുവിശേഷ ഗീതങ്ങളിലെ
55-ാമത്തെ
ഗീതം. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടൻ പണം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ പണം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാലിന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാലിന്നോ ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്തടവാനം നിക്കും. നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്തടവാനം നിക്കും. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
നമുക്ക് കോമ പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ സുഷളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവിയുടായ അടിയാരോട് കരുണ ചെയ്യുന്ന ശിഖരാജാവേ നിനക്ക് സ്തുതി. വാർക്കുമോർ സുർഗസനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അഗ്നിയാമൃതമറിയേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണസമയത്തും ദേവനമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ഹലോ, ശാസ്ത്ര ശബ്ദം കേൾക്കുന്നില്ല. വീശി പറയും ചേച്ചാ. ഭാരക്യമോർ മീതിയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപമൊഴിക ഞങ്ങളെ പോലെയായി തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിലിൽ ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ എനിക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം എന്നിൽ മുളപ്പിക്കണമേ. ശമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ കർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവേ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവേ, എന്റെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൃപ നൽകണമേ. എന്റെ കർത്താവേ, എന്റെ പിഴകൾ ഹേതുവായി നിന്റെ നീതിയാൽ എന്നെ ശാസിക്കപ്പെടരുതേ. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യ കറകൾ എനിക്ക് കാണുമാറാകരുതേ. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജയുണ്ടാകരുതേ. ദയാനിധിയായ ഉടയവനെ, ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുതേ. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടെ ഞാൻ നിൽക്കുകയും വരുതേ. ഞാനായിരിക്കുന്ന പ്രകാരം എന്നെ നീ കണക്കിടരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായി ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ തൊഴുത്തിൽ എന്നെയും എണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവേ, ബലഹീനനായ എന്നെ ഇടതുഭാഗത്ത് നിർത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗത്തിനെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളുന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യം ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെപ്പറ്റി ചോദിക്കുന്നതിനിറങ്ങി വരരുതേ. പ്രസലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. എന്റെ ആയുസ്സന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചുകൂട്ടരുതേ. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി ഭവിക്കരുതേ. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ എന്നെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചീട്ടുകളെ കീറിക്കളയണമേ. കർത്താവേ, എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയാടുന്ന പോലെ ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക യോഗ്യനായ അനുതാപികളോടും 11 നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാകെ ഞാൻ കാണപ്പെടണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂപമായുള്ളവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതയാമം കൂടെ ദൈവം മുമ്പാകെ ഇരുന്ന് ശാന്തമായി സന്നിധിയിലിരുന്ന് ദൈവവചന ശ്രദ്ധിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുമ്പാകെ പകരുവാനുമൊക്കെ ദൈവം നമുക്ക് അവസരവും ആയുസ്സും ആരോഗ്യവും തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ നിമിഷവും ഒരു കുറവും കൂടാതെ നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം. സാധാരണ എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ നാശ സങ്കുചിതമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും അനുനിമിഷം നമ്മുടെ പടിവാദകൾ പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും അതിന്റെ മാർവർഗത്തിലേക്ക് ആഴമായി നമ്മളെ വിളിക്കാൻ ശ്രമിക്കുമ്പോഴും അതിൽ തട്ടിവീഴാതെ പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട കോണം നമുക്ക് ദൈവം നൽകുന്ന ആത്മീയ കരുത്തിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടുകൂടെ നമ്മുടെ ഹൃദയങ്ങളെ പകരുവാൻ ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു. യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു. എന്റെ ബലം എന്ന് പറയുമ്പോൾ പ്രതികൂലങ്ങളിൽ താണുപോകാതെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരങ്ങളെയും ഒരുപോലെ തന്റെ വീര്യമാകുന്ന ബലം കൊണ്ട് നമ്മെ താങ്ങുന്നു. ആ ബലത്തിന്റെയും ഔദാര്യമായി ലഭിക്കുന്ന ആത്മീയ കരുത്തിന്റെയും ഉല്ലാസത്തിൽ നിരന്തരം ദൈവത്തിന് കീർത്തനം പാടുവാൻ ദൈവം നമ്മൾ ഇടയാക്കി തീർക്കുന്നു. പലപ്പോഴും ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ദൈവത്തിന്റെ കീർത്തനങ്ങൾ നമ്മുടെ അധരങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ആത്മപരിശോധന അനിവാര്യമാണ്. ലോകം നൽകുന്ന സുഖത്തിലും ദൈവം ഔദാര്യമായി തീരുന്ന സന്തോഷത്തിലുമൊക്കെ ആദ്യം വിസ്മരിക്കുന്നത് ദൈവത്തെ ആകുന്നു എന്നുള്ളൊരു ദുഃഖ സത്യം എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുകയും അതിൽ നിന്ന് ഒരു തിരിച്ചറിവോടുകൂടി ആ പാത അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ആത്മീയ പ്രേരണയായി നമ്മുടെ കൂട്ടായ്മ പരിലസിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സുവിശേഷ ഘോഷണത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ജോബി അച്ഛനാണ്, തോമസ് മാത്യു അച്ഛൻ. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല, എപ്പോഴും ഈ ശുശ്രൂഷയിൽ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും ഏതു സമയം ആവശ്യപ്പെട്ടാലും മടിയും കൂടാതെ വളരെ ചിന്തോദ്ദീപകമായ ആശയങ്ങൾ പകർന്നു നിന്ന് നമ്മളെ പ്രിയപ്പെട്ട അച്ഛൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പതിവുപോലെ കഴിഞ്ഞ ദിവസവും പ്രിയപ്പെട്ട അച്ഛന്റെ സാന്നിധ്യം ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ സമ്മതിക്കുകയും കൃത്യസമയത്ത് അച്ഛന്റെ സാന്നിധ്യം ഇതിൽ അറിയിക്കുകയും ചെയ്തു. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതത്തിന്റെ ഏതാനും വരി ഉരുവിടും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിന്റെ ധ്യാനം നിർവഹിക്കുന്നതാണ്. മാർ അപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനത്തിന്റെ ഏതാനും വരികൾ ദൈവം പാട്ട് നമുക്ക് സമർപ്പിക്കാം.
കർത്താവേ വൻ ചതിവുകളും കുടിലത തന്ത്രമതൊക്കെയുമേ നിത്യമാകറ്റും ബ്രഹ്മലഭാ ചിത്തമനീക്കീഷണമേ നാഥാ കോപമടുക്കാതെ വൈരപാടു പവനോടൊന്നും ഉണ്ടാകാത്തൊരു ദൃമ്മലമാ ചിത്തമനിക്കീടേണമേ കർത്താവേ മലിനതയിൽ നിൻ ഒഴിയുന്നതുമീ ലോകത്തിൽ ഇമ്പങ്ങളെ വെടിയുന്നതുമാ ദൃമ്മല ചിത്ത നൽകണമേ കാമവികാരമശുദ്ധതയും സുഖഭോഗവുമീവകയൊന്നും നിരൂപിക്കാതെ ഇരിക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ അതിഭക്ഷണവും ലഹരിയേഴും സാധനമെന്നിവയും നിലുമേ പ്രിയമില്ലാതെ ഇരിക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ കർത്താവെ ദ്രവ്യാഗ്രഹവും മതിയില്ലായ്മയുമാറ്റു സദാ അക്രമമൊക്കെ വെറുക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ജോബി അച്ഛൻ കേൾക്കുന്നുണ്ട് അച്ഛാ? ഒരുപക്ഷെ അച്ഛന് ജോയിൻ ചെയ്തിരിക്കുന്ന ഫോൺ ഒരുപക്ഷെ വേറെ ഫോണായിരിക്കും. അച്ഛന് അച്ഛന്റെ സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്ന് അച്ഛന് ജോയിൻ ചെയ്യാൻ പറ്റുമോ? That 214-597-8604. ഹലോ അച്ഛൻ. ആ അച്ഛനിലേക്ക് കടന്നു വരാം. ഈ സമയത്ത് നമുക്ക് ഒരു ഗീതം ആലപിക്കാം, മറ്റൊരു ഗീതം കൂടെ ആലപിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛനുമായിട്ട് കണക്ട് ചെയ്യാം. ഐസക്കറ്റ് ഐസക്കറ്റ അച്ഛൻ ഒന്ന് ഒരു ചെറിയ പാട്ട് അറിയാവുന്നതെല്ലാം പാടിക്കാം. ഞാൻ അച്ഛനായിട്ട് വിളിച്ചു നോക്കട്ടെ. ഓക്കെ.
സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. 109-ാമത്തെ ഗീതം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നോ നാഥനെ. ഈക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നോ നാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ തന്റെ
ഹലോ
ചെയ്തല്ലോ.
ഓക്കെ അച്ഛാ, ഓക്കെ അച്ഛാ, ഓക്കെ അച്ഛനെ വളരെ സന്തോഷത്തോടു കൂടി ഈ സമയത്ത് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു.
പരസ്മർദ്ദീയമായ കർത്താവേ, നിന്റെ ദൈവവചനങ്ങൾ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളുടെ വിജ്ഞാനത്തിലേക്ക് കർത്താവേ അവിടുത്തെ ദൈവവചനത്തിന്റെ വെളിച്ചം പകർന്ന് ഞങ്ങളെയൊക്കെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം തിരുവുള്ളുണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹയുടെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായ സഹോദരി സഹോദരങ്ങളെ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ലോകം ഓരോ ദിവസവും ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പുതിയ പുതിയ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഫാഷന്റെയും ട്രെൻഡിന്റെയും ഒക്കെ പിന്നാലെ നമ്മളിങ്ങനെ കുതിച്ചു വായിക്കുകയാണ്. നമ്മളുടെ ദേവാലയ അനുഭവങ്ങളിലും നമ്മളുടെ കൂദാശികളിലുമൊക്കെ വരുന്ന ചില ഏച്ചുകെട്ടലുകളൊക്കെയും സമൂഹം നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുന്നതിന്റെ ഒരു വലിയ അടയാളം തന്നെയാണ്. ചുറ്റുപാടും നടക്കുന്നതായ അല്ലെങ്കിൽ ചുറ്റുപാടും വന്നുകൂടുന്നതായ ഈ ട്രെൻഡുകൾ എത്രമാത്രം നമ്മളെ നമ്മളല്ലാതാക്കി തീർക്കുന്നു എന്നുള്ളത് ഒരു വലിയ ചിന്തയ്ക്ക് കാരണമായി തീരേണ്ടതല്ലേ എന്നൊരു ചോദ്യം പലപ്പോഴും എന്റെ മനസ്സിലുണ്ടാകാറുണ്ട്. നമുക്കെപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത് നാളുകളായി നാം കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം മൂല്യവത്തായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന ചില നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രത്യേക ജീവിത സാഹചര്യങ്ങളുടെയൊക്കെ കണക്ക് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ ഈ ഭ്രമങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പായുമ്പോൾ നമ്മൾ നമ്മളല്ലാതായി മാറുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മിൽ ആകപ്പാടെ അവശേഷിക്കുന്ന ചില നന്മകൾ കൂടി നമ്മളിൽ നിന്നും ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് ഒരു വലിയ ഭയപ്പെടുത്തുന്ന ചിന്ത. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തെന്നുകൊണ്ട് രസം വരുത്താം എന്ന് കർത്താവ് ചോദിക്കുന്നത് പോലെ നമ്മൾ നമ്മളല്ലാതായി മാറിയാൽ പിന്നെ എന്തെന്നുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട വസ്തുതയാണ്. കാരണം ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 10:50. അത് ബൈബിൾ കയ്യിലുള്ളവർ മാത്രം ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക, ഞാൻ പിന്നീട് അതിന്റെ ഡീറ്റെയിൽസ് പറയാം. രണ്ടാമത്തെ ഭാഗം ഉൽപ്പത്തി പുസ്തകം 39:13. ഒന്ന് പുതിയ നിയമത്തിൽ നിന്നാണ്, വിശുദ്ധ മർക്കോസിന് സുവിശേഷം 10:50. രണ്ട് ഉൽപ്പത്തി പുസ്തകം 39:13. ഈ രണ്ട് ഭാഗവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു തരത്തിലും നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റാത്ത ചില വേദഭാഗങ്ങളാണ്. ഒന്ന് കർത്താവിന്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽപ്പെട്ട അന്ധനെ സൗഖ്യമാക്കുന്ന സംഭവവും, രണ്ട് വിശുദ്ധ പഴയ നിയമ പിതാവായ ജോസഫിന്റെ ജീവിതത്തിലെ ഒരു സംഭവം കൂടിയാണ്. ഒരാളെ നന്മയിലേക്ക് ചുവടെടുത്ത് വയ്ക്കുമ്പോൾ ഒരാൾ തിന്മയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നുള്ളത് മാത്രമാണ് അവർ തമ്മിൽ ബന്ധിപ്പിക്കാവുന്ന ഏതെങ്കിലും ഒരു എലിമെന്റ്. പക്ഷേ ഈ മെറ്റീരിയലായിട്ട് നോക്കിക്കഴിയുമ്പോൾ രണ്ട് വേദഭാഗങ്ങളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത്, ഒന്ന് മർക്കോസിന് സുവിശേഷം 10:50 പറയുന്നത്, അവൻ അവന്റെ കുപ്പായം ദൂരെ എറിഞ്ഞ് കൊതിച്ചു ചാടി കർത്താവിന്റെ അടുത്തെത്തിയെന്നാണ്. അതായത് അന്ധനായ മനുഷ്യൻ തന്റെ മേൽക്കുപ്പായം ഊരി എറിഞ്ഞതിന് ശേഷം കർത്താവിന്റെ അടുത്തേക്ക് അതിസന്തോഷത്തോടുകൂടി നടന്നു ചെന്നു എന്നാണ് ഒന്നാമത്തെ ഭാഗത്ത് കാണുന്നത്. രണ്ടാമത്തെ ഭാഗത്തും കാണുന്ന ഉൽപ്പത്തി പുസ്തകം 39:13 അവിടെയും കാണുന്നത് അവൻ തന്റെ വസ്ത്രം കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയിയാണ്. ഇവിടെ രണ്ടിടത്തും വസ്ത്രം ഉപേക്ഷിക്കലിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതായത് അവരുടെ ശരീരത്തിൽ ആ വസ്ത്രം കിടന്നാൽ കുറച്ചു നാൾ കൂടി അല്ലെങ്കിൽ കുറച്ചു നേരം കൂടി അവരുടെ ശരീരത്തിൽ ആ വസ്ത്രം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പിന്നീടുണ്ടായ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിലുള്ള ഏക ബന്ധം, സാമ്യം. അതായത് അതിന്റെ സാന്ദർഭ്യവും സന്ദർഭവുമല്ല നമുക്കറിയാം. ജോസഫിനെ പാപം ചെയ്യാൻ നിർബന്ധിക്കുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്നും കുപ്പായം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ജോസഫ്, അന്ധനായിരുന്ന മനുഷ്യൻ കാഴ്ചയിലേക്ക് ഓടിപ്പോകുന്നതിന്റെ മുന്നോടിയായി അവന്റെ വസ്ത്രം ഉപേക്ഷിക്കുന്നു. അപ്പൊ ഈ വസ്ത്രം ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ രണ്ട് കാരണങ്ങൾ, ഒന്ന് അവൻ നന്മയിലേക്ക് നടന്നെടുക്കുക അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഭാഗ്യങ്ങളിലേക്ക് നടന്നെടുക്കുക എന്നും, രണ്ട് അവൻ പാപങ്ങളിൽ നിന്നും പാപങ്ങളെ പിന്തള്ളുക എന്നതാണ്, അല്ലെങ്കിൽ പാപത്തിലേക്ക് നടക്കാനുള്ള സാഹചര്യങ്ങളെ പിന്തള്ളുക എന്നും കൂടിയാണ് ഈ രണ്ട് ഭാഗത്തിന്റെയും പ്രധാനപ്പെട്ട അർത്ഥം. ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞ ചില ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെയും ജീവിതത്തിന്റെ മുകളിലും ചില ആവശ്യമില്ലാത്ത ആടയാഭരണങ്ങൾ നമ്മൾ വലിച്ചു കയറ്റിയിട്ടുണ്ട്. അത് ആധുനികനാകാനുള്ള ചില ശ്രമത്തിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ബഹുമാനിതനാകാനുള്ള ചില ശ്രമത്തിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ നമ്മിലുള്ള ചില കുറവുകളെ മറയ്ക്കാനുള്ളതിന്റെ ഭാഗമായിട്ടും സമൂഹവുമായി പൊരുത്തപ്പെട്ടു പോകാൻ നമ്മൾ പരമാവധി അതിര് കടന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായും നമ്മൾ നമ്മളെ തന്നെ ധരിപ്പിച്ചിരിക്കുന്ന ചില വസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മളെ നന്മയിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും അകറ്റി മാറ്റുന്നുണ്ട്. അന്ധനായ മനുഷ്യൻ അവന്റെ കുപ്പായം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ കുപ്പായം, നമ്മൾ അന്ധരായ മനുഷ്യരെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാചകരായ അന്ധന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അന്ധന്മാർ ഭിക്ഷ യാചിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപാകെ നീട്ടുന്നത് ഒന്നുകിൽ അവരുടെ കൈയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മേൽക്കുപ്പായമായിരിക്കാം. അതായത് കുപ്പായത്തിന്റെ പുറത്തുകൂടി ധരിച്ചിരിക്കുന്ന ആ കരിമ്പടം പോലെയുള്ള വസ്തുവായിരിക്കും. അതിലേക്കാണ് അവരുടെ ഭിക്ഷ നാണയങ്ങൾ വന്നു ചേരും. അവരുടെ വരുമാന മാർഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് അവരുടെ പുറംകുപ്പായം എന്ന് പറയുന്നത്. അവിടെയാണ് അവർ അത് പണം സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമ്പോൾ, തണുപ്പ് കൂടുമ്പോൾ അവര് വഴിയോരങ്ങളിലൊക്കെ കിടന്നുറങ്ങേണ്ടി വരും. അപ്പോൾ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ സഹായിച്ചു കൊണ്ടിരുന്നത് ആ പുറംകുപ്പായമാണ്. വരുമാനമുണ്ടാക്കാനും പ്രതികൂലതകളിൽ അവരെ ചേർത്തു പിടിച്ചതും പ്രതികൂലതകൾ ഇല്ലാതെയാക്കാൻ അവരെ സഹായിച്ചതുമായ ആ പുറംകുപ്പായം അവൻ എറിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇനി മുതൽ അതിനേക്കാൾ എന്തോ വലുത് അവന് ലഭിക്കാനിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും നാളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കംഫർട്ട് സോൺ, എനിക്ക് തോന്നുന്നു അവന്റെ ജീവിതത്തിൽ ഏറ്റവും കംഫർട്ട് അവൻ അനുഭവിച്ചത് ഈ കമ്പിളിപ്പുതപ്പിൽ നിന്നായിരിക്കാം. ഏറ്റവും കൂടുതൽ സുഖം അവൻ അനുഭവിച്ചെന്നും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചെന്നും, അതായത് പണം അവന്റെ അടുക്കിലേക്ക് വരുമ്പോൾ, ഭിക്ഷാ പണങ്ങൾ അവന്റെ നാണയങ്ങൾ അവന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ സന്തോഷിച്ചതും ഈ കരിമ്പടത്തിന്റെ ഉള്ളിലേക്ക് പണം വന്ന് വീഴുമ്പോഴായിരിക്കും. അതുപോലെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അവൻ സുരക്ഷിതത്വം അനുഭവിച്ചിരുന്ന അവിടെയാണ്. പക്ഷെ എന്നിട്ട് അവൻ അത് ഉപേക്ഷിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം അതിനും വലുതെന്തോ അവന് ലഭിക്കാനിരിക്കുന്നു എന്നാണ് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ. ലോകം മുഴുവനും നേടിയാലും അവൻ തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? പിന്നെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കണം എന്നാണ് ഈ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ ആ പുറംകുപ്പായം ഊരി എറിഞ്ഞതിന് ശേഷം അവന്റെ ജീവിതത്തിലേക്ക് വന്ന സൗഭാഗ്യം നമുക്കറിയാം. അന്ന് വരെ അവനില്ലാതിരുന്ന കാഴ്ചയുടെ ഒരു വലിയ സൗഭാഗ്യം അവന്റെ ജീവിതത്തിലേക്ക് അവന് ലഭിക്കുകയാണ്. കർത്താവിൽ നിന്നും കാഴ്ച ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിലും ഒരു പക്ഷേ ആ വസ്ത്രം ഊരിക്കളഞ്ഞ് രക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഈ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ലോകമറിയാതെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവന് തോന്നിയ അല്ലെങ്കിൽ അവനെ കൊണ്ട് തോന്നിച്ച ചെറിയ ചില നിമിഷങ്ങളുടെ സുഖത്തിന്റെ പേരിൽ അവന് അവിടെ ഇല്ലാതെ ഓർമ്മയിൽ നിന്ന് മറഞ്ഞു പോകേണ്ട സാഹചര്യമായിരുന്നു. പക്ഷേ ആ കുപ്പായം ഊരി എറിഞ്ഞതിന് ശേഷം ജോസഫിന് ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളൊക്കെ നമുക്കറിയാം. ഒന്ന് ഗ്രാഫ് താഴേക്ക് പോയെങ്കിൽ പിന്നീട് അവൻ ഉയർന്നു പോയത് മിസ്രയീമിന്റെ ഈജിപ്തിന്റെ ഭരണാധിപൻ എന്ന നിലയിലേക്കാണ്. അത്രമാത്രം ഒരു വ്യത്യാസമുണ്ട്. അനുഗ്രഹത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ കുപ്പായം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. പല്ലി എന്ന് പറയുന്ന ഒരു ജീവിയെ നമുക്കറിയാം. ഈ പല്ലി തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിന്റെ കാരണം അതിന്റെ ശരീരത്തിലെ ഒരു അവയവത്തേക്കാൾ അതിന് വലുതാണ് അതിന്റെ ജീവൻ. അതുകൊണ്ടാണ് യോനായുടെ ഉപമ നമ്മൾ യോനായുടെ സംഭവത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും കപ്പൽ പ്രമാണികൾ കപ്പലിലെ സാമാനങ്ങൾ കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം കാണുന്നുണ്ട്. അതിൽ ചിലപ്പോഴൊക്കെ ജീവൻ രക്ഷാ മരുന്നുകൾ ഉണ്ടാവും, ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്ഷിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും, അതുപോലെ ഉള്ള അത്യാവശ്യ സമർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ പോലും അവർ എടുത്തെറിയുന്നതിന്റെ കാരണം അരനിമിഷമെങ്കിൽ അരനിമിഷം ഞങ്ങൾക്ക് കുറച്ചു നേരം കൂടി ആയുസ് നീട്ടി കിട്ടുമല്ലോ എന്നോർത്താണ്, അവർക്ക് അവരായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ലഭിക്കുമല്ലോ എന്നോർത്താണ് ഭാവിയിലേക്ക് അവർ കരുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ചില ഉപേക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളെ നമ്മളല്ലാതാക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹത്തിലേക്ക് നടന്നെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ നമ്മളെ തളച്ച് നമ്മളൊക്കെയും തളച്ചിടപ്പെടും. ഈ സൗകര്യങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഇടയിൽ നമ്മൾ തളച്ചിടപ്പെടും ചില കുപ്പായങ്ങളുടെ ഉള്ളിൽ. ദാവീദിന്റെ അനുഭവത്തിലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ദാവീദിനെ ശൗൽ രാജാവ് പടച്ചക്കെടുത്ത് അണിയിക്കുമ്പോഴും ദാവീദ് രാജാവ് പലതവണ അത് ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഒരു ഒരു കാലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ ദാവീദ് എന്ന് പറഞ്ഞ ബാലൻ ആ കുപ്പായം പുറംകുപ്പായം ഇട്ടുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ദാവീദിന് ഇതുപോലെയുള്ള ഒരു വിജയം വരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ദാവീദ് എനിക്കിത് പരിചയമില്ല, ഐ ക്യാൻ ഡു ദിസ്, ഐ എം നോട്ട് യൂസ് ടു ദിസ്, എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, എനിക്കിത് പരിചയമില്ലാത്ത കാര്യമാണ് എന്ന് ധൈര്യത്തോടെ പറയാൻ ദാവീദിന് സാധിച്ചു. നമുക്ക് സാധിക്കാതെ പോകുന്നത് അതുതന്നെയാണ്. ചില കുപ്പായങ്ങൾ നമ്മളെ സമൂഹം എടുത്തണിയിക്കുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഇടവക്കാരായിരിക്കാം, എടുത്തണിയിക്കുമ്പോൾ അത് വേണ്ട, ഇത് മാമോദീസ ഏറ്റ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യമല്ല, അല്ലെങ്കിൽ തലയിൽ നെറ്റിയിൽ മൂറോന്റെ റൂഷുമായുള്ള ഒരു ക്രിസ്ത്യാനിയായി എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിന് എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനെ പോലെ പുറംകുപ്പായം ഊരിക്കളയാൻ ചിലപ്പോഴൊന്നും നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ അതിന്റെ ഒരു കംഫർട്ട് സോണിൽ സുഹൃത്തുക്കളെ വിഷമിപ്പിക്കാതെ നമ്മൾ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കുപ്പായം ഇടുമ്പോഴൊക്കെയും പാപത്തിന്റെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാക്കോബിന്റെ കഥ നമുക്കറിയാം, യാക്കോബും സ്വാഭാവികമായി ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് അമ്മ പറയുന്നത് നീ ആ കോലാടിനെ കൊന്ന് അതിന്റെ രോമം കൊണ്ട് കുപ്പായം ഉണ്ടാക്കി ഇട്ടുകൊണ്ട് ആ പിതാവിന്റെ അടുത്ത്. അതൊരു കള്ളത്തരമാണ്, കള്ളത്തരം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതായത് ഒരു ഒരു കൈൻഡ് ഓഫ് ഫാൻസി ഡ്രസ്, ഒരു ഫാൻസി ഡ്രസ് നടത്താൻ നമ്മളെ ചിലപ്പോഴൊക്കെ പ്രേരിപ്പിക്കാറുണ്ട്. ഈ അമ്മ പറഞ്ഞതുപോലെ, യാക്കോബിനോട് പറഞ്ഞതുപോലെ നമ്മളോടും പറയാറുണ്ട്, വേറെ ആരും അറിയില്ല, ഈ കുപ്പായം കൂടി ഇട്ടുകൊണ്ട് പോയാൽ മതി. കപടതയുടെ ഈ കുപ്പായം ഇട്ടുകൊണ്ട് പോകുമ്പോൾ നിങ്ങളെ ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല എന്ന് ചിലപ്പോഴൊക്കെ നമ്മളോട് പലരും, അമ്മമാരും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ നമ്മളോട് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വസ്ത്രം എത്രമാത്രം അണിയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ വസ്ത്രം അണിയുന്നതിന് നമ്മൾ എത്രമാത്രം നമ്മിൽ നിന്നും അകന്നു പോകുന്നു, നന്മയിൽ നിന്നും അകന്നു പോകുന്നു, ക്രിസ്തുവിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൽ നിന്നും ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളത് ചിന്തിച്ചതിന് ശേഷം ഓരോ വസ്ത്രവും അണിയാൻ നമ്മൾ ശ്രമിക്കുക. ഇനി അഥവാ നമ്മളെ നമ്മളല്ലാതാക്കി തീർക്കുന്ന, നമ്മളെ ക്രിസ്ത്യാനി അല്ലാതാക്കി തീർക്കുന്ന, മാമോദീസ ഏറ്റ ഒരു ഒരു നസ്രാണി അല്ലാതെ ആക്കി തീർക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ആ വസ്ത്രമായി വന്ന് അണിയാൻ ഏതെങ്കിലും സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഊരിക്കളയാൻ നമുക്ക് സാധിക്കണം. ഈ പത്രോസിന്റെയും കഥ അങ്ങനെയാണല്ലോ, നമുക്കറിയാം നീന്താൻ എളുപ്പം വസ്ത്രമില്ലാതെ നീന്തുന്നതിന്, വസ്ത്രം ഇട്ട് നീന്തുന്നതിനേക്കാൾ എളുപ്പം വസ്ത്രമില്ലാതെ നീന്തുന്നത് തന്നെയാണ്. പക്ഷേ കടലിലേക്ക് എടുത്ത് ചാടുമ്പോൾ പത്രോസ് അരയിൽ ഒരു ഒരു തോർത്ത് കൊണ്ട് ചുറ്റിക്കൊണ്ടെടുത്ത് ചാടുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ ചിന്തിച്ചിട്ട് മനസ്സിലായില്ല. കർത്താവിന്റെ അടുത്തേക്ക് പോകാൻ തക്കവണ്ണം അങ്കി അരയിൽ ചുറ്റി ചാടി എന്നാ പറയുന്നത്. നീന്തി ചെല്ലാൻ നിങ്ങൾ കയ്യിൽ അങ്കി പിടിച്ചുകൊണ്ട് നീന്തിയാരെങ്കിലും കുറച്ചും കൂടി, കാരണം നമ്മളെ വേഗത്തിൽ പിന്നിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചേ മതിയാവുകയുള്ളൂ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇത്രയും നല്ലവരെ, ചില വസ്ത്രങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ തന്നെ ചിന്തിക്കണം, ഏതൊക്കെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ദിവസവും നമ്മൾ അണിയുന്ന ഈ കാവട്യത്തിന്റെ വസ്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കണം. അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്നും ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിക്കാത്തവർക്കൊരു ഗുന്തവുമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന്. അത് വളരെ സത്യമായൊരു കാര്യമാണ്. ചിന്തിക്കണം, ചിന്തിക്കാൻ നമ്മളുടെ ഉള്ളിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കണം. അന്തരംഗത്തിലെ സത്യമല്ലോ എന്ന് ഇച്ഛിക്കുന്നത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ അന്തരംഗത്തിൽ സത്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല പലപ്പോഴും. നമുക്ക് വായിലെ സത്യത്തെക്കുറിച്ച് മാത്രമാണ്, നമ്മൾ പറയുന്ന സത്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പെരിഫറലായിട്ടുള്ള ട്രൂത്തിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം, അന്തരംഗത്തിൽ എവിടെയെങ്കിലും ഞാൻ കുപ്പായം ഇട്ടിട്ടുണ്ടോ, ഞാൻ എവിടെയെങ്കിലും കാപട്യം ധരിച്ചിട്ടുണ്ടോ എങ്കിൽ അത് മനസ്സിലാക്കി അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നിടത്താണ് യഥാർത്ഥമായ ചില കുമ്പസാരങ്ങൾ സാധ്യമാണ്. അതാണ് കർത്താവിന് ആഗ്രഹം. കപടഭക്തിക്കാരെ എന്നാണ് ഏറ്റവും കൂടുതൽ കർത്താവ് രോഷത്തോടുകൂടി വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കാപട്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ആദാമും ഹവ്വായും അത്തിയുടെ പിന്നിൽ ഒളിച്ചപ്പോൾ ആരും കാണില്ല എന്ന് വിചാരിച്ചതുപോലെ ഇനി അത് സാധിക്കില്ല. ആദാമിനെ ഹവ്വായെയും കർത്താവ് കണ്ടുപിടിച്ചതുപോലെ നമ്മളെയും കാണും. അത്തിയുടെ കീഴിൽ നിന്നും നഥനയിലിനെ കണ്ടുപിടിച്ചതുപോലെ, കാട്ടത്തിയുടെ മുകളിൽ നിന്നും തക്കായിയെ കണ്ടുപിടിച്ചതുപോലെ നമ്മളെയും കണ്ടുപിടിക്കും. എത്രമാത്രം ചില ആധുനികതയുടെ വസ്ത്രങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരുന്നാലും നമ്മളെ കർത്താവ് കണ്ടുപിടിക്കും. പക്ഷെ അതിനേക്കാൾ നല്ലത് കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്തതിന് ശേഷം അവർ തന്നെ വന്ന് പറയുമ്പോൾ, മാതാപിതാക്കൾ അത് കണ്ടു എങ്കിൽ പോലും അവർ തന്നെ വന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് സന്തോഷം ഉണ്ടാകാറുണ്ട്. അതുപോലെ പിതാവ് നമ്മൾ ചെയ്യുന്നതൊക്കെ കാണാറുണ്ടെങ്കിലും നമ്മളായിട്ട് ചെന്ന് പറയുമ്പോൾ പിതാവിന് സന്തോഷമുണ്ടാകും. ആ ഒരു നല്ല കുംഭസാരത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ സാധിക്കണം. നല്ല ക്രിസ്ത്യാനികളായി സാക്ഷ്യത്തോടുകൂടി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം തമ്പുരാനിടയാക്കട്ടെ. കാലവും കാലഘട്ടവും ലോകവും ആധുനികതയും നമ്മളെ അണിയിക്കുന്ന ആടയാഭരണങ്ങളെ മനസ്സിലാക്കി അവ നമുക്കുതകുന്നതല്ലെങ്കിൽ അവയെ ഉപേക്ഷിക്കാനുള്ള ആർജവത്വവും ധൈര്യവും കാണിക്കാൻ ദൈവം തമ്പുരാൻ തന്റെ പരിശുദ്ധ റൂഹായിലൂടെ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, നമ്മുടെ പ്രിയപ്പെട്ട ജോബി അച്ഛന്റെ വളരെ ശ്രേഷ്ഠമായ ഗൗരവമായി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന, ക്ഷിപ്രമായി പരിഗണിക്കേണ്ടുന്ന ഒരു വസ്തുതയെ വളരെ ഭംഗിയായി ഒരു മുന്നറിയിപ്പ് എന്നോണം നമ്മുടെ മുമ്പിലേക്ക് അച്ഛൻ ശ്രേഷ്ഠമായി അവതരിപ്പിച്ചു. രണ്ട് വേദഭാഗങ്ങൾ, ഒന്ന് പഴയ നിയമത്തിൽ നിന്നും ഒന്ന് പുതിയ നിയമത്തിൽ നിന്നും. കേൾക്കുമ്പോൾ ഗൗരവമായിട്ടൊന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും ചിന്തിച്ചാൽ അതിന്റെ ആഴവും പരപ്പും വർദ്ധിച്ചതാണെന്ന് ബോധ്യപ്പെടാൻ ഉതകുന്നതുമായ ഉൽപ്പത്തി പുസ്തകത്തിലെയും സുവിശേഷ ഭാഗത്തിലെയും ഓരോ വേദഭാഗം രണ്ടിലും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. വസ്ത്രം വിട്ടോടിപ്പോകുന്ന രംഗം. ഈ വസ്ത്രം എന്ന ആശയത്തെ നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടിയിരിക്കുന്ന ഉപരിപ്ലവമായി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതൊക്കെ അടിസ്ഥാനപരമായി ആവശ്യമെന്ന് അറിയാതെ തോന്നിപ്പോകുകയും നമ്മൾ അത് ഉപേക്ഷിക്കാൻ ശ്രമിച്ചാലും മറ്റുള്ളവർ ചെയ്യുമ്പോൾ ആ ഒരു സമ്മർദ്ദത്തിൽ ഒരു സോഷ്യൽ പ്രഷർ നമുക്കുണ്ടാകുമ്പോൾ അത് വീണ്ടും വീണ്ടും അതിനെ ഉരിഞ്ഞു കളയാതെ തന്നെ ജീവിതത്തിൽ മുന്നേറുന്ന ഒരനുഭവം ഈ കാലഘട്ടത്തിന്റെ ഭാഗമാണെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തി. പ്രത്യേകിച്ച് അങ്ങനെ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളിൽ അല്പമായെങ്കിലും അവശേഷിക്കുന്ന നന്മകൾ തലമുറകളിലൂടെ അസ്തമിച്ചു പോകും എന്ന ഗൗരവമായ ഒരു കാര്യവും അച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പുതുക്കവും തിളക്കവും മാറുന്ന പുതിയ ആശയങ്ങൾ നമുക്ക് കൊണ്ടുവരികയാണ്. ആശയവിനിമയത്തിലും സാങ്കേതിക കാര്യങ്ങളിലും ആരോഗ്യരംഗത്തും വാർത്താ മാധ്യമ രംഗത്തുമൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ ആശയങ്ങൾ കടന്നു വരുമ്പോൾ അതൊരു വലിയ മുന്നേറ്റമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ചില മൂല്യങ്ങൾ അത് പലപ്പോഴും നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കാറില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഒരു പ്രസംഗത്തിൽ നമ്മുടെ സഭാംഗമായ ഒരു ഡോക്ടർ ഒരു ആശയം പങ്കുവച്ചു. എനിക്ക് വളരെ ഗൗരവമായിട്ട് തോന്നി. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഒരു സമയം ചോദിച്ചിരിക്കുകയാണ്. ഫിലാഡൽഫിയ തന്നെയുള്ള ഒരു ഡോക്ടർ. അദ്ദേഹം പറയുന്നത്, ക്രിസ്തു പഠിപ്പിച്ചത് നമ്മൾ ഏത് സാഹചര്യത്തിൽ ചെന്നാലും ആ സംസ്കാരത്തിന്റെ ഭാഗമാകണം, അതോടൊപ്പം തന്നെ സഭ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവം പഠിപ്പിക്കുന്ന വിശ്വാസം ആ സംസ്കാരത്തിലേക്ക് ആഴത്തിൽ പകർത്തുവാനും നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാകുകയും വേണം. ഒരുപാട് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലൂടെ കർത്താവ് നമ്മളെ പരിചയപ്പെടുത്തുന്നു. പൗലോസ്ലിഹ തന്റെ മിഷണറി യാത്രയിലൂടെ അത് പരിചയപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ പോലും ആ യോഹന്നാൻ തന്റെ ദർശനത്തിലൂടെ വെളിപ്പെടുത്തുന്നതിനകത്തും ഒക്കെ ഇതേ സാരാംശമുണ്ട്. ചെല്ലുന്ന സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളണം. അതോടൊപ്പം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന്റെ സംസ്കാരം അവിടെ പരക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. ഇന്ന് സംഭവിക്കുന്നത് നമ്മൾ പല രാജ്യങ്ങളിലേക്കും ചേക്കേറാൻ ദൈവം അവസരം തന്നവരാണ്. അങ്ങനെ അമേരിക്കയിൽ വർഷങ്ങൾക്ക് മുമ്പേ കടന്നു വന്ന മനുഷ്യരുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് രണ്ടു ദിവസം മുമ്പ് ഇവിടെ പഠിക്കാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂസ്റ്റണിൽ പഠിക്കാൻ വന്ന 1965 നോർത്ത് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. ദോഷി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പള്ളിയിലോട്ട് വന്നപ്പോഴേ ചോദിച്ചൊരു ചോദ്യം, പള്ളി വന്നതാണ് ഒരു ആവശ്യമായിട്ട് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നപ്പോഴേ അദ്ദേഹം പള്ളിക്കകത്തോട്ട് കയറി ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അപ്പൊ എനിക്ക് അത്ര അത് എന്താ അതിന്റെ ഗൗരവം എന്ന് എനിക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റിയില്ല. അദ്ദേഹം അവിടെ ചെന്ന് കൈകൂപ്പി നിന്നു. ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു. മൂന്ന് പേരോടും നമസ്തേ പറഞ്ഞ് ഞങ്ങളോട് സംസാരിച്ചു. ഒടുവിൽ ഡിസ്കഷൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് പോകാൻ നേരവും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ പള്ളി കയറി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. സാങ്ക്ച്വറിക്കകത്തോട്ട് കയറി കൈകൂപ്പി പ്രാർത്ഥിച്ചു. അദ്ദേഹം വാലറ്റിൽ നിന്ന് എന്തോ എടുത്ത് വഞ്ചിയിലിടുകയും ചെയ്തു. എനിക്ക് വഞ്ചിയിലിട്ടതിനേക്കാളും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഈശ്വരൻ അവരിലൂടെ എന്തവരെ പഠിപ്പിച്ചുവോ അത് ഏത് സമൂഹത്തിൽ ചെന്നാലും അവരുടെ മുമ്പിൽ അവരുടെ ഭാവത്തിൽ തന്നെ അത് അവതരിപ്പിക്കാനുള്ള ഒരു ഗൗരവമായ നടപടി. നമുക്കൊക്കെ നഷ്ടപ്പെട്ടത് നമ്മുടെ ഭവനത്തിലേക്ക് നോമ്പുകാലത്ത് ഒരു മനുഷ്യൻ കടന്നു വന്നാൽ നമ്മുടെ നോമ്പൊക്കെ മാറ്റിവെക്കും. കാരണം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആട് കോഴി താറാവ് എല്ലാം കൊണ്ടുവന്ന് അവരിലേക്ക് നമ്മുടെ സംസ്കാരത്തെ പെട്ടെന്ന് അങ്ങ് മാറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ എവിടെയെങ്കിലും പോയാൽ നമ്മുടെ വസ്ത്രധാരണം കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും നമ്മുടെ സംസാര രീതി കൊണ്ടും ഒക്കെ ഏത് കൾച്ചറാണോ മുമ്പിലുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങ് ഇടപെടാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ലോകരാജ്യങ്ങളിലെ ഏത് ഭക്ഷണം കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നൊരു ഒരു സമൂഹമാണ് അമേരിക്ക മലയാളികൾ. മറ്റ് രാജ്യക്കാരെല്ലാം അതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ പറയും, ഇവിടുത്തെ വെജിറ്റേറിയൻ ഹോട്ടലിൽ വെളുമ്പര് വന്ന് കഴിക്കുന്നത് കണ്ടു. ഈ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് തെറ്റെന്ന് എനിക്കറിയാം. വെളുമ്പരെന്ന് ഉദ്ദേശിച്ചത് അമേരിക്കയിലെ മനുഷ്യർ വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടു. അത് കാരണം എന്താന്ന് ചോദിച്ചാൽ അത്രയും സ്വാധീനം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയല്ല. ഏതൊക്കെ ആഹാര രീതികൾ എവിടെയൊക്കെ ഉൾപ്പെടുത്താമോ അത് നമ്മുടെ ആഘോഷങ്ങളിൽ പോലും ഉൾപ്പെടുത്താൻ നമുക്ക് മടിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ പറയാറുണ്ട്, അവര് കുട്ടികൾ ഭക്ഷണം കൊണ്ടുപോകാറില്ല, കാരണം ഈ ഭക്ഷണം മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കഴിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും. പക്ഷെ ഞാനിവിടെ കണ്ടു, ചോറും സാമ്പാറും കൊണ്ടുപോകുന്ന പിള്ളേരെ ഞാനിവിടെ കണ്ടു. ആ കൊണ്ടുവന്നത് അത്രയും എടുക്കാന്ന് പറയാൻ വേണ്ടിയല്ല, ഞാൻ ആകത്തുകയായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ വിശ്വാസം നമ്മളെ സഭയിലൂടെ വേദപുസ്തകത്തിലൂടെ എന്ത് പഠിപ്പിച്ചു അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏത് സംസ്കാരത്തിന്റെയും ഗുണമോ നഷ്ടമോ നോക്കാതെ അതിന്റെ ഭാഗമാകാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക രീതി നമുക്ക് എവിടെയോ ഉണ്ടായി. ഇതിനൊരു മറുപടി പറയുന്ന ഒരു വേദഭാഗം കൂടി ചുരുക്കമായി പറഞ്ഞ് ഞാൻ എന്റെ കൺക്ലൂഡിംഗ് സെഷൻ അവസാനിപ്പിക്കുക. പറയാൻ ഉദ്ദേശിച്ചത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ കൊലോസ്യ ലേഖനം 3:5-14 വായിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ ഈ ലോകത്ത് ഏത് തരം വസ്ത്രം ധരിക്കണം. വസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പെരിഫറലായിട്ട് ഇടുന്ന വസ്ത്രത്തിൽ ക്ലോത്തിങ് അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അനിവാര്യമായിരിക്കണം, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും മാറ്റണം. അത് ഈ അക്ഷം പറഞ്ഞ വസ്ത്രം എന്ന ഒരാശയത്തോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റിയതായതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചു. മാത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുകയും ഈ വക നിമിത്തം അനുസരണം കെട്ടവരുടെ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് 13 വാക്യത്തിൽ പറയുന്നു: അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ചെയ്യുകയും. 17 അവസാന വാക്യം കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നാൽ: വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടും ഇരിക്കുകയും. ഞാനത് മുഴുവൻ കാണാതെ പഠിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അച്ഛൻ രണ്ട് വേദഭാഗം പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചില സ്വഭാവ വൈകൃതങ്ങളെ ഒന്ന് നമ്മുടെ മുമ്പിലേക്കൊന്ന് അവതരിപ്പിക്കുവാൻ അച്ഛൻ നന്നായി ശ്രമിച്ചു. അതൊരു നല്ല ചിന്തയായിട്ട് എനിക്ക് തോന്നി. ഈ ആഴ്ചയിൽ കേട്ട ഏറ്റവും ശക്തമായ ഒരു ആശയമായിട്ട് തന്നെ അത് തോന്നുകയാണ്. നമ്മളുടെ സ്വഭാവ വൈകൃതങ്ങളെ നമ്മൾ പലപ്പോഴും ബോധവാന്മാരാകാതെ സമൂഹത്തിന്റെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെയും കൂടെയൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റൂ. എനിക്കറിയാവുന്ന നാട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഒരു മകനെ ഒരു അധ്യാപകൻ കൊണ്ടുവന്നു. വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെ കൊണ്ടുവന്നു. അവൻ മദ്യപിക്കുന്നു. അപ്പോൾ അവസാനം അപ്പനെയും അമ്മയും വരുത്തിയപ്പം അമ്മ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും വിചിത്രമായിട്ട് തോന്നുന്നു. ഒരു 15 മുമ്പ് സംഭവമാണ്, നാട്ടിലെ ഒരു ഗ്രാമത്തിൽ. അപ്പൊ പറഞ്ഞു എന്റെ ഭർത്താവും കുടിക്കും, അവനും ഇച്ചിരി കുടിക്കട്ടച്ച, അതൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഒരു ഗമയ്ക്കിടയ്ക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിച്ചൊരു രംഗം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. നമ്മൾ ഇങ്ങനെയാണ്, സമൂഹത്തിന്റെ സമ്മർദ്ദം എന്താണോ അതിനനുസരിച്ച് അതുപോലെ നീന്താൻ നമുക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അതിന് തിരികെ നീന്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പരിഹസിക്കും. നാട്ടിൽ വെച്ച് ഒരു വിവാഹ കൂദാശയിൽ പങ്കെടുത്തപ്പോൾ, അന്ന് വിവാഹം കഴിഞ്ഞപ്പോൾ 1000 പേരോളം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം കൊടുത്തത് കപ്പയും മീൻകറിയാ. ആ വീട്ടുകാരെ ആക്ഷേപിച്ച വാക്കുകൾ ഇപ്പോഴും ഞാൻ എന്റെ ചെവിക്കാതിരിപ്പുണ്ട്. എന്തൊക്കെ പറയാമോ, പക്ഷേ അവിടെ മീൻകറിയും തികഞ്ഞില്ല, കപ്പയും തികഞ്ഞില്ല. ഇത് കഴിച്ചിട്ടാ പോയത്, പക്ഷെ കഴിച്ചിട്ട് അവരെ എങ്ങനെയൊക്കെ നാറ്റിക്കാമോ ആ രീതി നാറ്റിച്ചു. അതിലാണ് പലപ്പോഴും സമൂഹം സന്തോഷം കണ്ടെത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ സമ്മർദ്ദങ്ങളാകുന്ന വസ്ത്രങ്ങളെ അതുപോലെ എടുത്ത് അണിയുന്നതിനേക്കാൾ അപ്രകാരമുള്ളതിനെ ഉപേക്ഷിക്കാനുള്ളൊരു തന്റെയിടം ഉണ്ടാകുമെങ്കിൽ നമ്മൾ ഈ കേട്ടതുപോലെ നമുക്ക് ജീവിതത്തിൽ ദൈവത്തോട് സമൃദ്ധമായ ചില ബന്ധങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു വലിയ വാതിൽ അതിലൂടെ തുറക്കപ്പെടും. പ്രിയപ്പെട്ട ജോബി അച്ഛന്റെ ശ്രേഷ്ഠമായ സന്ദേശം, ഒരു ചിന്തയാണ് നമുക്ക് തന്നത്. അതിനെ കിളിപ്പിക്കുക, വളർത്തുക, വലുതാക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജോലിയാണ്. അത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വമായിട്ട് തന്നെ എടുക്കണം. അതിനോട് ചേർന്ന് ഈ കൊലോസ്യ ലേഖനം 3 കൂടെ 5 വാക്യം മുതൽ വായിക്കുന്നതും നല്ലതായിരിക്കുമെന്ന് ഞാനൊരു സജഷനും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. കേട്ടതായ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു വളരെ നന്ദി. ഇനി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ഇവിടെ പേരുകൾ വായിക്കുന്നത് വൈദിക വിദ്യാർത്ഥി സാം തോമസ്. ഒരുപക്ഷെ പലർക്കും അദ്ദേഹത്തെ അറിയാം. അത് നല്ലൊരു ഗായകനും അതുപോലെ തന്നെ നല്ല മ്യൂസിഷ്യനുമാണ്. വൈദിക വിദ്യാർത്ഥിയാണ്. സുഖമില്ലാതെ ഹോസ്പിറ്റലില് ചികിത്സയിലായിരിക്കുന്നു. സാമിന് വേണ്ടി, സാം തോമസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അവരുടെ ഏരിയാമേ ദൈവമുമ്പാകെ ഓർക്കുക. ലാലു ജോൺ, ജോൺ ജേക്കബ്, ആര്യ, അനിയ മാത്യൂസ്, ജോസ് അൻ ഷാജി, ലിസി എബ്രഹാം, രാജൻ തോമസ്, ഫാൻസി തോമസ് വർഗീസ്, ആലിസ് ജോസഫ്, ജിമ്മി കുഞ്ഞുമോൻ എഡ്മണ്ടൻ, രാജൻ എബ്രഹാം, ജോയൽ 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 മാത്യു, മറ്റാരെങ്കിലും നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവവും ഭാഗം സമർപ്പിച്ചുകൊണ്ട്
ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ച ദിനം ദൈവമാതാവായ കന്യാപ്രിയാവിന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് അമ്മയോടൊപ്പം നോമ്പും ഉപവാസവും അനുഷ്ഠിച്ച് അങ്ങയുടെ മുമ്പാകെ അടുത്തു വന്ന് പ്രാർത്ഥിപ്പാണെന്ന് കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. വളരെ അത്ഭുതകരമായ ഓരോ നിമിഷവും ഞങ്ങളെ താങ്ങിയും നടത്തുകയും ചെയ്യുന്ന കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ കുറവുള്ളവരാണെങ്കിലും കുറ്റമുള്ളവരാണെങ്കിലും ദൈവമേ ഞങ്ങളെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിച്ച് മക്കളെന്നുള്ള അവകാശത്തോട് ആവേശത്തോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ വിട്ടുപിരിയാത്ത ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലോടുന്ന് പാറക്കണമേ. പ്രത്യേകിച്ച് ലോകം പലതരത്തിലുള്ള നിരാശയും വേദനകളും നമ്പരങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ സമ്മാനിക്കുമ്പോഴും അതിന്റെ തീവ്രതയിൽ വീണു പോകാതെ അവയൊക്കെ അവഗണിച്ച് ആത്മസന്തോഷം അനുഭവിക്കത്തക്കാവണം സാന്നിധ്യം ഞങ്ങൾക്ക് കരുത്തു പകരണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ഭക്തിയിൽ ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധനായ പൗലോസ് ലീഗ അങ്ങയുടെ മുമ്പാകെ അറിയിച്ചതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും അങ്ങയോടുള്ള ബന്ധത്തിൽ തന്നെ വേർതിരിക്കാൻ സാധിക്കുകയില്ലെന്ന് ഏറ്റുപറഞ്ഞ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലും അനുഭവങ്ങളായി കാണിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിൽ കൂടി കടന്നു പോകുന്ന മക്കളെ ഓർക്കുന്നു. ഓരോരുത്തരെയും അവിടുന്ന് വാത്സല്യിക്കണമേ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമേ. രോഗത്തിന്റെ തീവ്രതയും രോഗം നൽകുന്ന വേദനയും ഒക്കെ മറന്ന് ദൈവസ്നേഹത്തിൻ ദൈവ അനുഭൂതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഒറ്റവൊരു വേർപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ദൈവമേ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പലതരത്തിലുള്ള ആത്മസംഘർഷങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ, മാനസിക നൊമ്പരങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഒക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയോടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റാൻ ഇടയാകാതെ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വാഴ്ത്തണമേ. യുവാക്കന്മാരെ യുവതികളെയൊക്കെ വാഴ്ത്തണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ താങ്ങണമേ. വിവാഹത്തിനോടിരിക്കുന്ന മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ. അനുയോജ്യരായ പങ്കാളികളിൽ ഇരിക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികൾക്ക് നല്ല തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യവും കഴിവും ബുദ്ധിയും കൊടുക്കണമേ. പരിശുദ്ധ സഭ അനുഗ്രഹിക്കണമേ. നയിക്കുന്ന ഭാവാതിരുമയുടെ കരങ്ങൾക്ക് ശക്തി പകരണമേ. എല്ലാ ഭദ്രാസനത്തെയും നയിക്കുന്ന പിതാക്കന്മാരെ, പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ പത്രാപോലത്തെയൊക്കെ ഓർക്കുന്നു, അനുഗ്രഹിക്കണമേ. സഭയുടെ എല്ലാ വിശ്വാസികളെയും ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്നവരെയും വാഴ്ത്തണമേ. ഈ ദേശത്തെ മാതൃ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഭരണകർത്താക്കളെ വാഴ്ത്തണമേ. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും സാന്ദർഭിക ലോകങ്ങൾ മൂലം വലയുന്നവരെ ആശ്വസിപ്പിക്കണമേ. പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തണമേ. ദൈവജന സുഖവിച്ച അച്ഛനെ ഓർക്കുന്നു. കുടുംബത്തെയും ഇടവകയൊക്കെ തിരുമുമ്പാകെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അല്പമായ അധികമായ നേതൃത്വം ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ അങ്ങയുടെ മുഖം കണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിച്ച് ശുദ്ധീകരിക്കണമേ. തകളെ വാങ്ങിപ്പോർത്ത് സ്വർഗ ഉർഷവിന്റെ ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്ന ആളും പുതിയ സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകം നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള വ്യക്തികളോടും കുടുംബങ്ങളോടും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരോടും സഭയോടും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവരോടും നമ്മൾ വാങ്ങിപ്പോയവരോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹീത ശുശ്രൂഷയിൽ നേർച്ചം ചെയ്ത എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അച്ചക്കച്ചൻ പറഞ്ഞതുപോലെ വളരെ ചിന്തോദ്ദീപകമായ ഒരു ആശയം പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ വി ശിവരീശച്ചൻ, ഐശക്കച്ചൻ, എല്ലാ വൈദികരോടും, പ്രിയപ്പെട്ട വിജയേശ്വരൻ, എല്ലാ വൈദികരോടുള്ള സ്നേഹം നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൂരം ചാരയുമായി ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു, സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇതിന്റെ ബൈബിൾ വായിച്ച ജോളിയാൻറി, അതുപോലെ തന്നെ പത്ത് സ്റ്റേറ്റ് വെച്ച് പോലെയുള്ള പ്രിയപ്പെട്ട മനോജൻ, കൃത്യമായി അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മൾ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.